മാർക്കിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യങ്ങൾ. ദാറക്കുമോ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ നഗരത്തിനെ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയുമില്ല. ശബ്ദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപവും. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകയില്ല. അസത്യഭാഷണം ശീലിക്കരുത്. അത് പാപകാരണമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എല്ലാം നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും ഭക്തത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്കില്ല അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരട്ടെനിക്ക് മറയാണ്. വ്യക്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനെ പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനോട് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികൾ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യൻ നിന്ന് അവന് അവകാശം നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് അപേക്ഷിച്ച് അവർക്ക് ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ പണം പുറപ്പെടുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തിയുമായിരുന്നില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമായി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവനറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ലൂക്കോസിന്റെ എഴുത്തുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യങ്ങൾ. ദാറക്കുമോ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്തിന് ഗലീലപട്ടണത്തിൽ ദാവീദിന്റെ ഗോത്രത്തിലെ യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലായിരുന്നു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കലകത്ത് നിന്ന് കൃപലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ശ്രദ്ധിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നാ പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്നാ വിളിക്കപ്പെടും. എന്റെ ചാർച്ചക്കാർ തീലിശബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ബോധിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ മലനാട്ടിൽ പുതിയ പൂജ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിലാകുന്നുകൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തു എന്ന് വൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്നെ ദാസികാഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായ അവൻ എനിക്ക് ബലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധൻ തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. കൃപയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ ഇറക്കി സ്ഥാനവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെയായി ചുളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിനെ പ്രസവിപ്പാണ്ട കാലത്ത് കഴിഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചെന്നും സാക്ഷ്യക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദം ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സഹരിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല അവന് യോഹന്നാൻ പേരിടരെന്ന് പറഞ്ഞു. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരിൽ ഉപകാരമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവരെഴുതി പലക ചോദിച്ചു. അവന്റെ പേര് യോഹന്നാൻ എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദി മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പറഞ്ഞു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദൈവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സഖരിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യ മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അറിഞ്ഞു ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ ഭാവിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാത്തിനും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമമോ തോണ്ടുമാകുന്നു. നീയോ പൈതലേ, അച്ഛനതിന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹരണിയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആഗ്രഹരണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെ താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർ വിളിച്ചാർത്തണമെന്ന് ഓഗസ്തോസ് കൈസരുടെ പുറപ്പെട്ടു. ഒറന്യോ സുറിയാൻ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ശാസനമുണ്ടായി. എല്ലാവരും ചേർത്തപ്പെടേണ്ടതിന് താമ്പാന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ശാസ്ത്രപ്പെടേണ്ടതിന് ഗലീലയിൽ എന്ന സ്ഥിരത്വ പട്ടണം വിട്ടു. യഹൂദിയിൽ ബേദലഹേം എന്ന ദാവീദും പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തിരിഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രി രാക്കുംകൂട്ടത്തെ കാവൽ കാത്തുപൊളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ വന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയവയസ്സരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം വേദനയെ മോണ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച് സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശോധന കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ ഗർഭത്തിൽ ഉൽപാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രധാനങ്ങളുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞവരായൊക്കെയും കർത്താവിന് വിശദമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിക്കാനും ീണകുറപ്രാവിനെയോ രണ്ട് പ്രാവിന് കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ സിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസനായി കാത്തിരിക്കുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പുമാർ അവനെ അകത്ത് കൊണ്ടിരുന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ദൈവമേ സ്വനക്കുന്നു പറക്കുന്നു.
ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ ഒന്നവനെ പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകും. ദൂരങ്ങളിൽ സ്തുതി ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൂത്രാപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിയിരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. അന്യമനസ്സിലുള്ള സർവശക്തനെ അനാദിജിയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ആരംഭം കുറിക്കുകയും സജീവമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഈ ഭദ്രാസന ത്രമത്ര പോലീസ് യാത്ര ഇന്ന് അരമനയിലെത്തും എന്നതാണ് എന്റെ വിചാരം. തിരുവനന്തപുരത്തിന് വളരെ സ്നേഹാദരോടുകൂടി സഹോദരാണെങ്കിലും ആശംസിക്കട്ടെ. ശേഷിക്കുന്ന സ്ഥലങ്ങളിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബുധനാശ്രമത്തിലെ എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയെയും എല്ലാ ദൈവങ്ങളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോഴും ദൈവസന്ധിയില് ചേർന്ന് നമുക്ക് ഗീതം ആലപിക്കാം. സുവിശേഷം
സുവിശേഷ ഗീതങ്ങളിലെ 214-ാമത്തെ ഗീതം, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരവതിൽ താമസമറിയില്ല. കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായ ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് ആലപിക്കാം. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളാലൊക്കെ ജനം വലയുമ്പോഴും ദൈവത്തിലുള്ള വലിയ പ്രത്യാശയിലേക്ക് നമ്മെ ഉയർത്തുന്നതായ ഈ ഗീതം പ്രാർത്ഥനാപൂർവം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
വിശുദ്ധിയെത്തി ഗച്ചു നാം ഒരുങ്ങി നിൽക്കാ പ്രിയന്മാരവാതിൻ താമസമേറയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു രാജ്യം രാജ്യങ്ങളോട് തീർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം രാജ്യം രാജ്യങ്ങളോട് തീർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണോന്നി താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കേ ഒരുങ്ങീടാം ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കേ ഒരുങ്ങീടാം സൂര്യ ചന്ദ്രാദിയിൽ ലക്ഷ്യങ്ങളും കടലോളങ്ങളാൽ പൊങ്ങിടുന്നതാൽ അയ്യോ ജാതികൾ പരിഭ്രമിച്ചോടിടുന്നേ ഒരുങ്ങീടാം അയ്യോ ജാതികൾ പരിഭ്രമിച്ചോടിടുന്നേ ഒരുങ്ങീടാം ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തോ ഭാവിക്കുമെന്നോത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങീടാം ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീടാം ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നു ലോകമോഹങ്ങൾ കാതീനരായി തീരുന്നതാൽ ഒരുങ്ങീടാം ലോകമോഹങ്ങൾ കാതീനരായി തീരുന്നതാൽ ഒരുങ്ങീടാം വിശ്വാസ ത്യാഗം മുന്നടന്നിടണം പലർ വിശ്വാസം വീട്ടുഴന്നോടിടുന്നു കർത്തൻ വരവിൻ മുന്നടന്നിടുമടയാളങ്ങൾ ഒരുങ്ങീടാം കർത്തൻ വരവിൻ മുന്നടന്നിടുമടയാളങ്ങൾ ഒരുങ്ങീടാം മേഘാരൂഢനായി വന്നിടുകയായിരം പേരിലും സുന്ദരൻ താൻ തന്റെ കോളാരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം തന്റെ കോമാളാരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം മാലിന്യപ്പേട്ടിടാതോടിടുക അണവാളൻ വരവറ്റമടുത്തുപോയി മണിയാറായിൽ പോയി നമാശ്വസിപ്പാൻ ഒരുങ്ങീടാം മണവളിൽ പോയി നമാശ്വസിപ്പാൻ ഒരുങ്ങീടാം വിശുദ്ധിയെത്തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൻ താമസമേറെയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം
ഭൂമികളാൽ ആ രാജ്യവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ ആണ്ടൊരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണം ചെയ്യണമേ. ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണം ചെയ്യണമേ. ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിതാവേ നിനക്ക് സ്തുതി. പാവികളാടിയാരോട് കണ്ണയിൽ നിന്ന് വെച്ചിയ രാജാവേ നിനക്ക് സ്തുതി. പറക്കുമോ
ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാം പരിശുദ്ധ വരണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ശത്രുകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പണി ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുത്, നിങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നല്ല ദുർബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇതോളം അറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞാനുള്ള സമയത്തും ദേവപുരാണ് കഴിച്ചുകൊള്ളണമേ. ആമീൻ. വറക്കുമോർ സർവത്തിന്റെ ഉടയവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപം നിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ സ്ലീബായന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യതിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, നീ എന്നേക്കുമുള്ളവനാകുന്നു. നിന്റെ സിംഹാസനം തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമാകുന്നു. എന്നേക്കുമായി ഞങ്ങളെ അപേക്ഷിക്കുകയും ദീർഘനാളുകൾ ഞങ്ങളെ മറന്നുകളയുകയും അരുതേ. കർത്താവേ, നിങ്കിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കുകയും ഞങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്യുമാറാകണമേ. മുമ്പിലത്തെ നാളുകളെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയതിൽ വ്യസനിക്കുന്നു. നീ ഞങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങൾ സൗഖ്യമാകുകയും ചെയ്യണമേ. എന്തെന്നാൽ ഞങ്ങളുടെ മഹത്വം നീയാകുന്നു. നീ ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ. എന്നാലോ ദുർദിവസത്തിൽ നീ ഞങ്ങളുടെ മേൽ വസിക്കണമേ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന പിശാചുകൾ ലജിക്കുകയും ഞങ്ങൾ ലജിക്കാതിരിക്കുകയും ചെയ്യണമേ. നീ അവരുടെ മേൽ ദുർദിവസത്തെ വരുത്തണമേ. ഒന്നിരട്ടിയായി ഞങ്ങളവരെ തോൽപ്പിക്കുമാറാകണമേ. പുണ്യവാന്മാരെ ശോധന ചെയ്യുന്നവനും അന്തരേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും നോക്കിക്കാണുന്നവനുമാകുന്ന ബലവാനായ കർത്താവേ, ഞങ്ങൾ സങ്കടങ്ങളെ നിങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞങ്ങൾ കാണുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗത്തോട് നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ പാപം ചെയ്തു പോയി. ഇനിയും നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യതയില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവരെ പോലെ ഞങ്ങൾ അനിയാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയിൻ പ്രകാരം ഞങ്ങളുടെ പിതാവും സ്വാഭാവികമായി ഞങ്ങളുടെ സിസ്താവുമായവനെ, ഞങ്ങൾ പാപം ചെയ്തു പോയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവ നിനക്ക് വെളിവായിരിക്കുന്നുണ്ട്. ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. നിനക്ക് ബോധ്യമുള്ളതിനെ ഞങ്ങൾ നിഷേധിക്കുന്നതുമില്ല. ഞങ്ങൾ കുറ്റക്കാരെ പോലെ നിൽക്കുന്നു. നിയമലംഘനക്കാരെ പോലെ ഞങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാകുന്നു. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തോട് നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ പാപം ചെയ്തു പോയി. ഇനിയും നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യതയില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ രാജ്യത്തിൽ നിന്ന് ഞങ്ങളെ നീ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ വഴിതെറ്റി നടക്കുന്നതായി ശത്രു കണ്ടിട്ട് ഞങ്ങളെ അടിമപ്പെടുത്താതിരിപ്പാൻ വേണ്ടി നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ മുമ്പേ ചെയ്തിട്ടുള്ള അകൃത്യങ്ങളെ നീ ഞങ്ങളോട് വിചാരിക്കരുതേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ നിന്നെ അറിയുന്നില്ല എന്ന് നീ ഞങ്ങളോട് കൽപ്പിക്കരുതേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനായ മെസ്സിയ തമ്പുരാനെ, നിന്നോട് അപേക്ഷിക്കുന്നവരുടെ ആത്മാക്കളിൽ നിന്റെ അറിവിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ. അവർ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധരൂഹായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ അദൃശ്യാവസ്ഥയുടെ ശുശ്രൂഷകന്മാരോടുകൂടെ നിന്റെ മഹത്വത്തിൽ ഇടപെടാതെ ആനന്ദിക്കുവാൻ വേണ്ടി മഹത്വത്തിന്റെ തുറമുഖത്ത് ചെന്നെത്തുന്നതുവരെ നിന്റെ പ്രകാശ ഓടുവഴിയിൽ കൂടി തടസ്സം കൂടാതെ അവർ നടക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വക്കൂൽ സുബാൻ
ഉണ്ടായിരിക്കട്ടെ. ഒരു കുട്ടാഴ്ചയുടെ സ്ഥലങ്ങളിലുകൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിന് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരവും ആയുസും തന്നതിൽ നമുക്ക് ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിരിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചകളിൽ വർദ്ധിച്ചതുപോലെ രീതിയിൽ കൂടിയാണ് ഈ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. പ്രാപിച്ചുകൊണ്ട് നമ്മുടെ 15 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നു. 15-ാം തീയതി ശനിയാഴ്ചയോടുകൂടി മാതാവിന്റെ സ്വാമിത്വ പെരുന്നാളാണ് നമ്മുടെ നോമ്പ് പര്യവസാനിക്കുകയും ചെയ്യും. ഈ ദിനങ്ങളിലൊക്കെയും ഈ നോമ്പ് നിരന്തരം മാതാവിന്റെ ഓർമ്മയിൽ നമ്മൾ നിലനിൽക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മാതാവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കത്തക്കവണ്ണം, ആ മാതാവിന്റെ മദ്രസയിൽ നാം ഇരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥന നോമ്പും അനുഭവത്താകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സഭ നമ്മളെ നിർബന്ധപൂർവ്വം അനുഷ്ഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നോമ്പുകളൊക്കെ നമ്മൾ അനുവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ സമഗ്രമായ വ്യതിയാനം ഉണ്ടാകും, ആത്മീയ പരിവർത്തനം ഉണ്ടാകും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ചിന്തകളെയും ഒക്കെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ വിചാരങ്ങളെയൊക്കെ നന്മയിലേക്ക് നയിക്കുവാനും ഒക്കെ വളരെ ശക്തമായ സ്വാധീനമാണ് പരിശുദ്ധമായ നോമ്പൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടിത്തരുന്നത്. സാധാരണ അവസ്ഥയിൽ നിന്നും അസാധാരണമായ തലങ്ങളിലേക്ക് നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയൊക്കെ ആത്മീയമായിട്ട് പരിവേശിപ്പിക്കാൻ തക്കവണ്ണം സാധ്യമാക്കുന്ന ദിനങ്ങളാണ് പരിശുദ്ധ നോമ്പിന്റെ ദിനങ്ങൾ. കൂടുതൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രമല്ല നിത്യ ജീവിതത്തിലെ നന്മയ്ക്കും നമ്മൾ ഈ നോമ്പ് ഫലവത്താകണമേ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് പൈശാചികമായ പ്രശ്നങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും നാം വസിക്കുന്ന സമൂഹത്തിലാണെങ്കിലും നമ്മൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും യുദ്ധങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അലോസരകളും ഒക്കെ ശക്തമായിട്ട് ഓരോ നിലനിരം കഴിയും തോറും വളരെ ക്രൂരമായ ഭാവത്തോടുകൂടി ഇങ്ങനെ വിളയാടുന്ന അവസരത്തിലൊക്കെയും ഈ ലോകത്തിൽ ഈ പ്രതിബന്ധങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും സ്വസ്ഥതയോടും ശാന്തതയോടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ ലഭിക്കുന്ന ബലവും ശക്തിയും ഒക്കെ അതുകൊണ്ട് നമുക്ക് എന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കരുതാതെ വളരെ പ്രാധാന്യത്തോടും വളരെയധികം പ്രാധാന്യത്തോടുകൂടി അവയൊക്കെ കാണുവാനും നിത്യജീവിതത്തിൽ അതിനെ ശ്രേഷ്ഠമായ തലത്തിൽ സ്വീകാര്യോഗ്യമാകാനുള്ള കവണ്ണം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് അമ്മമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് ശിരോധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള കവണ്ണം പ്രത്യേകം ക്ഷണിച്ചിരുന്നത് ഒരു രസനയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് രസൗകര്യം പറഞ്ഞതുകൊണ്ട് മറ്റാരെയും ലഭിക്കാത്തത് കൊണ്ട് ബലഹീനരായി ഞാൻ തന്നെ ഇന്നത്തെ ശുശ്രൂഷ നിർവഹിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. ശിരോധന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഗീതം പ്രത്യേകമായിട്ട് ആരംഭിക്കുന്നു. അതിനുശേഷം തിരുവചന
സുവിശേഷങ്ങളിലെ 197-ാമത്തെ ഗീതം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷ അവസരങ്ങളിലും ദുഃഖാവസരങ്ങളിലും മാറ്റമില്ലാത്ത അനന്യനായ ദൈവത്തിന്റെ വലിയ കരം നമ്മെ പിടിച്ചിട്ടുണ്ടെന്നുള്ള വലിയ പ്രത്യാശ. അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നടന്ന വലിയ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുകയും ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള വലിയ ഒരു പ്രത്യാശ നമ്മളിലേക്ക് നൽകുകയും ചെയ്യുന്ന ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 197-ാമത്തെ ഗീതം.
എൻ പ്രിയൻ വാലങ്കാരത്തിൽ പീഡിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരേ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരേ. എരിയും ചുളാം എതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരേ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ കോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരേ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ ഞാൻ വീഴ്ത്തപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരേ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരേ. എരിത്തു തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് എന്നിടിലും ആരഭത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരഭത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മാനവാദി വന്നിടിലും കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാതെ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാതെ നടത്തിടും അന്ത്യം വരെ മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേച്ചു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ ആദറുകയില്ല ഞാൻ ആദറുകയില്ല ഞാൻ പ്രതികൂല മനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരേ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരേ എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി
മഹത്വമുണ്ടായിരിക്കട്ടെ. വിശദയോമനാഥത്തിന് ശേഷം ആറാം അധ്യായത്തിന്റെ 53 മുതലുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ട് വായിക്കുക. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അങ്ങയുടെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിന് വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് പോലും ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ പോലും ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്ന ഭൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞു. അവന്റെ ചുറ്റുമാ പലരും ഇത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പുറപെടുത്തുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾ തുടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവ് ജീവിതമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവർ ഇന്നവരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ചെയ്തുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പറഞ്ഞു പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. ബാലകുമാർ സർവാലാൽ സ്നേഹിതരായ വിശ്വാസികളെ, നമുക്കറിയാം ഈ വേദഭാഗം ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഒന്നിടവിട്ട ആഴ്ചകളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ ഭാഗം വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗവുമായിട്ട് എന്ത് സംസാരിച്ചാലും നിങ്ങൾക്ക് അത് വളരെ സുപരിചിതമാണെന്ന് എനിക്കറിയാം. എങ്കിലും പ്രാധാന്യം അറിയിക്കുന്ന വിഷയമായതുകൊണ്ടും പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയായതുകൊണ്ടും ഈ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെന്തിക്കോസ്തി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ ഒക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾ സഭയുടെ പ്രാരംഭകാലത്ത് ആരംഭിക്കുമ്പോൾ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈ കർത്താവിന്റെ തിരുശരി രക്തങ്ങൾ ആഘോഷിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തതായിരുന്നു സഭയുടെ 12 പേരിൽ ആരംഭിച്ച ഈ സഭയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ള ഒരു ചിന്ത നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് ഈ തിരുശരി രക്തങ്ങൾ അതിന്റെ ആ സ്വാധീനം ക്രൈസ്തവ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സുവിശേഷത്തിൽ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ കഴിവേറ്റൂടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയ ഈ വാഹനങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു മാസം മുമ്പ് 59 കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അവസരത്തിൽ രണ്ടു ദിവസം അടുപ്പിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടൊരു കാഴ്ച ഈ വണ്ടി നിന്ന് കത്തുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇത്രയും ചൂട് ശക്തമാകുന്ന അവസരത്തിൽ ഈ വാഹനങ്ങളെ സഭാഗം എടുക്കുക, ചെറിയ വാഹനങ്ങൾ പരസ്പരം പണ്ട് വാഹനങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ ആഘാതത്തില് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കത്തുന്നു കാണാം. ഞാൻ രണ്ടു ദിവസവും ഈ കാഴ്ച ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു. കാരണം അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് കാഴ്ച ഒരേ ദിവസം രണ്ടു ദിവസം കണ്ടു. ഈ വാഹനം കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു അത്ഭുതമുള്ള കാഴ്ച ഒന്നുമല്ല. കാരണം ഇത് കാണാത്ത ഒരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു മിക്കവാറും അപകടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ ഓരോ വാഹനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ സൈഡിൽ കൂടി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെ വളരെ വളരെ ഉത്കണ്ഠരായിട്ട് ഇങ്ങനെ ദൂരം തുറന്നൊക്കെ നോക്കുന്നുണ്ട്. എത്ര പുറത്ത് ചുറ്റുമാണെങ്കിലും നോക്കും. എല്ലാ ആളുകളും വളരെ സ്ലോയിലാണ് യാത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ പോകുന്നത്. അപ്പൊ യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ ആദ്യം രൂപപ്പെട്ടു വരുന്ന ഒരു ചിന്തയുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യം രൂപപ്പെട്ടു വരുന്ന ചിന്ത ഈ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ അതിൽ യാത്ര ചെയ്ത ആളുകളിൽ നിന്നും അവർക്ക് ജീവനുണ്ടോ ജീവനം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരെയുള്ള ആശുപത്രികളൊക്കെ ആരെങ്കിലും അപകടം ഉണ്ടായി പോകുമ്പോഴും ആദ്യം നോക്കുന്നത് ഈ ആൾ ജീവനുള്ള ആളാണോ. ജീവനില്ലെങ്കിൽ പിന്നെ അവരെ ബാക്കിയിട്ട് മറ്റു ജീവൻ നിലനിർത്തുന്ന സാധ്യതയുള്ള ആളുകളെ പരിചരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ജീവനുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവൻ എന്ന് പറയുന്ന സംഗതി ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മൂല്യമുള്ളത് വിലപ്പെട്ടതാണ്. കാരണം ജീവൻ അസല്യമായിട്ട് ലോകത്തിൽ ബന്ധമുള്ളത് ജീവൻ എന്ന് പറയുന്ന മൂന്ന് വാക്കിലാണ് എല്ലാ മനുഷ്യരും ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പണം ഉണ്ടാക്കുന്നത് ഈ ജീവനെ നിലനിർത്താണ്. കാരണം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി നല്ല ഭക്ഷണം കഴിച്ച് ഈ ജീവനെ നിലനിർത്തുക. അല്ല നമ്മൾ താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ജീവനാണ്. അതുകൊണ്ട് ജീവനോളം വിലപ്പെട്ട ഒന്നും ഈ ഭൂമിയിലൊന്നുമില്ല. പക്ഷെ ഈ ജീവനെ പറ്റിയുള്ള നമ്മുടെ ഒരു ചിന്ത വളരെ വികലമാണ്. കാരണം ഈ ജീവൻ എന്ന് പറയുമ്പോഴേ ഇവിടെ നമ്മൾ തന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവ് തന്നെ ജീവന്റെ ഏറ്റവും പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. ഈ ചോരോട് പറഞ്ഞത് രാമേന നാം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മാംസം തിന്നാതെയും അവരുടെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ഇപ്പൊ കർത്താവിന്റെ രൂപ ഈ പ്രത്യേക യോനാമത്തെ രൂപയുടെ 5, 6, 7 അധ്യായങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ജീവന്റെ പ്രാധാന്യത്തെ പറ്റി വളരെ ശക്തമായിട്ട് അത് ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പൊ അത്രമാത്രം കർത്താവ് പോലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് ജീവൻ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം ജീവൻ ഏറ്റവും തരപ്പെട്ടതാണ്. ജീവനെ സംരക്ഷിക്കാനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഈ ജീവനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ജീവനെ പറ്റിയുള്ള ഒരു ആളമായി നമ്മൾ ചിന്തിക്കുന്നത് വളരെ സംശയമാണ്. കാരണം ഈ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം ഈ ശരീരത്തെ നിലനിർത്തുന്ന ജീവൻ, ഈ ശരീരത്തെ ഈ ലോകത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവൻ എന്നുള്ളതിന്റെ അപ്പുറമായി ജീവനെ പറ്റി ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഇവിടെ കർത്താവ് പ്രതിപാദിപ്പിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന ഒരു ജീവനെ പറ്റിയല്ല. തുടർന്ന് വായിക്കാൻ നമുക്കറിയാം അല്ലേ, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾ സംസാരിച്ച വചനങ്ങൾ ആത്മാവ് ജീവനുള്ളതാണ്. അപ്പം നിത്യമായ നശിക്കാത്ത ഒരു ജീവനെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രാധാന്യത്തെ പറ്റിയാണ് കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ശരീരത്തിന്റെ ജീവൻ, നശിച്ചു പോകുന്ന ശരീരത്തിന്റെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു താൽക്കാലിക ജീവനെ പറ്റിയുള്ള ഒരു വിചാരമാണ് പലപ്പോഴും നമ്മളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വാസ്തവത്തിൽ ജീവനാണോ എന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്നത്, ജീവനേക്കാളപ്പുറം ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശരീരം നിലനിർത്തുന്നത് കൊണ്ടാണ് ഈ ജീവനെ നമ്മൾ സംരക്ഷിക്കുന്നത്. കാരണം ശരീരത്തിൽ നിലനിർത്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പൊ ഈ ശരീരം ആകർഷകത്വമാക്കാനായിട്ട് അല്ലെങ്കിൽ ശരീരം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് ഒരുങ്ങുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ സ്ത്രീകളൊക്കെ നാട്ടിൽ ചെയ്ത് പ്രത്യേകിച്ച് ഒരു 10 ദിവസത്തെ നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കടകളിൽ കയറി ഇറങ്ങാൻ. എന്താണെന്നറിയാമോ, ഏറ്റവും വില കൂടിയ സാരിയും ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് ഞായറാഴ്ചകളിൽ ആരാധനയെ സംബന്ധിക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കല്യാണത്തിനോ മറ്റു നാളുകൂടുന്നവർ നോക്കുകയും മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കണം. ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തെ ആകർഷകത്തെ മാത്രം നമ്മളൊക്കെ വളരെ മൂന്നുഘട്ടമായിട്ട് ചിന്തിക്കുന്നവരാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം കൊടുക്കുന്നത്. ഈ ശരീരം മോശമാകുന്നല്ലോ, ശരീരം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരത്തിൽ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. അപ്പൊ ശരീരത്തിന് ഒരുപാട് പ്രസക്തി പൗലോസ് ലേഖനങ്ങളിൽ പക്ഷെ പലർക്കും പറയുന്നുണ്ട്. ആറാമത്തെ 15 വാക്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ, ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് ദേശീയയുടെ അവയവങ്ങളാക്കാമോ ഒരു നാൾ വരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഈ ശരീരത്തിന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷെ ഈ ശരീരത്തിന്റെ പ്രസക്തി പൗലോസ് ലേഖനമായോ അല്ലെങ്കിൽ ശരീരം മാറോ കർത്താവ് സൂക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ ശരീരം സൂക്ഷിക്കേണ്ടത് ആത്മാവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉള്ളിലുള്ള ജീവിതം നിലനിൽപ്പ്, അതേ ഭൂമി ശരീരം വിട്ടുപോയാലും അത് ഇല്ലാതായി തീരരുത്. അതിനെ സംരക്ഷിക്കുന്ന ഒരു ഒരു ഉപകരണമായിട്ടാണ് ശരീരത്തെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ വേദബോധം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ആത്മാവ് പോയാൽ കുഴപ്പമില്ല, ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ആത്മീയ ഒരു ജീവൻ എന്നുള്ളതിനപ്പുറം ഒരു ചിന്തയൊക്കെ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. എന്നാലും ഇത് മക്കാളെ സൂക്ഷിച്ച 14:24 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. 14:24 വാക്യങ്ങളിൽ ചുരുപ്പത്താണ് ചോദിച്ചത്. പിന്നെ ഏത് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ചെയ്തിച്ച് തന്റെ ക്രൂശെടുത്ത് ഞാൻ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ ദിവസം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ നേടും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവരുടെ പ്രവർത്തിക്കുന്ന പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്ത ചെറിയ നിൽക്കുന്നതിലൂടെ സത്യവാദ്യങ്ങളുടെ വായിച്ചു. അപ്പൊ ഈ നമ്മൾ യോഗനാമ ചോദിച്ചേട്ടം 6:53 വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു. യേശുവരോട് പറഞ്ഞത്, അവനെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെ അവന്റെ രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല, നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവർ ജീവനുണ്ട്, ഞാൻ ഒടുക്കുന്നവനെ ഏൽപ്പിക്കും. ഇവിടെ ഒരു ജീവന്റെ സംരക്ഷണത്തെ പറ്റി പറയുന്നു. കർത്താവിനെ ചോദിച്ചേട്ടം 16:24 വാക്യം വായിക്കുമ്പോൾ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ എത്തിച്ചാൽ അതിനെ കളയും. അപ്പൊ ഒരിടത്ത് പറഞ്ഞ ജീവനെ സംരക്ഷിക്കണമെന്ന്, മറ്റൊരിടത്ത് പറഞ്ഞ ജീവനെ ഉപേക്ഷിക്കണം. കാരണം ജീവനെ ഉപേക്ഷിച്ചാലേ ജീവനെ നേടാനായിട്ട് കാണാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇത് പരസ്പരം വായിക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ ഒരാശയമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് തോന്നും. പക്ഷെ ഈ ആശയത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഈ ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് ജീവനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ജീവനെ നശിപ്പിക്കുമെന്ന കർത്താവ് പറയുന്നത്. നമ്മൾ ജീവനെ ഇല്ലാതാക്കും. അതേ സമയത്ത് ജീവനെ സംരക്ഷിക്കാനായിട്ട് ശരീരത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ സന്തോഷിപ്പിക്കും നമ്മുടെ ജീവൻ. ആ ജീവനെ സംരക്ഷിക്കാനായിട്ട് ശരീരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കർത്താവിന് വേണ്ടി ആദ്യം പറഞ്ഞത്. ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ കൂട്ടെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. എന്റെ ദിവസം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ നേടും. അപ്പം ശരീരത്തെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? അവനിലുള്ള ജീവന് നിലനിൽപ്പുണ്ടാകുന്നു, അവനുള്ള ജീവൻ നിലനിൽപ്പുണ്ടാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവന്റെ രക്തം രക്തം കുടിക്കുകയും ശരീരം ഭക്ഷിക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അത് ഉണ്ടാകണമെങ്കിൽ ഇത് ഭക്ഷിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ കർത്താവ് ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ദൈവമാതാവിന്റെ നോമ്പ് വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുക. ഞാൻ നോമ്പ് നോക്കുന്നവരാണ് അറിയാം, പറഞ്ഞു എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ ഈ നോമ്പ് നോക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ ശരീരത്തെ വളരെ കൃത്യതയോടുകൂടി നമ്മൾ വളരെ ക്രമീകൃതമായ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെയൊക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട്, അപ്പൊ ഈ ചിന്തകളെയൊക്കെ വിശുദ്ധീകരിക്കുന്നതിന്റെ ആദ്യ വഴി എന്ന് പറയുന്നത് ശരീരത്തെ വളരെ ലളിതമായ ഭക്ഷണം കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണം, ലളിതമായ ഭക്ഷണം കൊണ്ട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള കഴിയുന്ന ഒരു വിശ്വാസം സ്വപ്നം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭക്തിയോടുകൂടി ഈ നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പൊ ഈ നോമ്പൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ആത്മീയ ജീവനെ സംരക്ഷിക്കേണ്ട കോണ സാധിക്കും. ഒരിക്കലും ഒരു സന്യാസി വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു സന്യാസിയെ കണ്ടിട്ട് വളരെ സുഖലോലിപ്പനായ ഒരു മനുഷ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ സന്യാസിയെ നിങ്ങളിങ്ങനെ ജീവിതം ഒന്നിനുണ്ട്, ഈ ലഭിച്ചിരിക്കുന്ന ജീവിതം നിമിഷീനെ നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ പിന്നെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞിട്ട് നല്ല പ്രയോജനവും ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്ന നിത്യരാജ്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടമാവില്ലേ? കാരണം ദൈവം അല്ലെങ്കിൽ ഇത്രയും ഒരു ജീവിതം തന്നിട്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാതെ സുഖലുലുപ്പുമായിട്ട് പണ്ട് നടക്കാതെ അനുസരിച്ചു കഴിഞ്ഞാൽ നിത്യരാജ്യം ഇല്ലെങ്കിൽ അതൊരു നഷ്ടമായി തോന്നില്ലേ? അവിടെ സന്യാസി തിരിച്ചു പറയുന്ന ഒരു ചോദ്യമുണ്ട്, അതെ നിത്യരാജ്യം ഇല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ഈ ലോകത്തിൽ ജീവിച്ചു വലിയ സുഖമായിട്ട് ജീവിച്ചിരുന്നു മാത്രമേ ഉള്ളൂ, ഇതൊന്നും നഷ്ടപ്പെടാനില്ല. അതേ സമയത്ത് ഋഷിരാജ് ഉണ്ടെങ്കിലോ, ഋഷിരാജ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ സുഖമുണ്ടാകുന്നില്ല, കാര്യം പോകുമാകും അല്ലെ. അതുകൊണ്ടാണ് വിഷ്ണു ഗുരുദേവർ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടമാകട്ടെ. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടമാകട്ടെ. അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും മറ്റുള്ളവരുമാകെ ആകർഷക വസ്തുവായിട്ട് നമ്മൾ ആക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, നമുക്കറിയാം ഈ പണ്ടൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ശരീര വസ്ത്രം ഒക്കെ ധരിക്കുന്നത് തന്നെ ശരീരത്തെ, അവരെ ആ ശരീരത്തെ സൂക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വസ്ത്രം പോലും ധരിച്ചിരുന്ന ആ ഒരു തരത്തില്ല. പക്ഷെ ഇന്ന് ശരീരത്തെ സൂക്ഷിക്കുന്നതന്നെ എത്രയും വസ്ത്രത്തിൽ തന്നെ കിഴുത്ത് ഇടാമോ അത്രയും കാണില്ല, അത്രയും ആൾക്കാരെ കാണുന്നത് കണ്ടോട്ടം വിചാരിച്ചല്ലേ. ശരീരത്തെ വസ്ത്രത്തിന്റെ ഇങ്ങനെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും ഓരോരുത്തർ ധരിക്കുമ്പോഴേ. പക്ഷെ അതിന്റെയൊക്കെ അതുകൊണ്ട് എന്താണ് അവരെ പ്രതിക്കുന്നത്, കൂടുതൽ ശരീരത്തെ മറ്റുള്ളവരുമായി കാണിക്കാനും. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കും തോറും നമ്മുടെ ആത്മീയതയുടെ അത് നിലപാട് വിഴിഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. പള്ളി പോലും വരുന്ന പല ആളുകളും ആരാധിക്കാൻ വരുന്നത് പോലും പലപ്പോഴും ഈ ശരീരത്തെ കാണിക്കാനാണെന്നുള്ളത് വളരെ കുറച്ച് പേരില്ലെങ്കിലും അത് കാണുന്നു എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവനവന്റെ മാത്രമൊന്നുമല്ല മറ്റുള്ള ആളുകളുടെ തടസ്സം തിരിക്കുന്ന വിധത്തിൽ ആത്മീയ ജീവിതത്തെ വളരെ ശക്തമായിട്ടത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഒരുവന്റെ ഭക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി പ്രവർത്തിക്കുന്നത് പോലും അത് അവന് ഒരുപാട് ദോഷകരമാണെന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പം ദൈവം സമ്മതിക്കുന്ന ശരീരം നമ്മൾ അത് എല്ലാ തരത്തിലും അത് ഭക്ഷണത്തിന്റെ രീതിയിലാണെങ്കിലും വസ്ത്രം ധരിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതൊരു ആത്മാവിന്റെ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അത് ശരീരം ദ്രവിച്ചു പോയാലും മനസ്സ് ദ്രവിച്ചു പോകാറുള്ള കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നൊരു ബോധ്യത്തോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് തീർച്ചയായിട്ടും സ്വസ്ഥ ജീവിതം ആസ്ഥാനത്താക്കിയിരുന്നത്. ഇവിടെ ശരീരത്തിലെ ജീവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ആത്മാവിന്റെ സംരക്ഷകരായി തീർന്ന രണ്ട് മൂന്ന് വ്യക്തികളെ പറ്റി വളരെ ചുരുക്കമായിട്ട് ചിന്തിച്ചു വളരെ വാക്കുകൾ ഞാൻ ദിവസം വരിക്കാം. ശരീരത്തിലെ ജീവനെ സംരക്ഷിക്കാൻ തക്കോളം ആത്മാവിന്റെ സംരക്ഷകരായ ഒന്ന് രണ്ട് വ്യക്തികൾ, ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പഴയ രംഗത്തിൽ ദൈവത്തിന്റെ പർവ്വതത്തിൽ പ്രകാശിച്ച മോശയെ പറ്റിയാണ്. നമുക്ക് മോശയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെറുപ്പമാണെന്നൊക്കെ നമുക്കറിയാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ മോശ ഇസ്രായേലിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരെ വളരെ ആധികാരികളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ സുഖമായ ഭക്ഷണങ്ങളും ഒക്കെ എത്ര ജീവിക്കാൻ എല്ലാ അവകാശങ്ങളും ലഭിച്ചുകൊണ്ട് ഈ മോശ ജീവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മോശ ഈ മിസ്രൈബിൽ ഓടിപ്പോകാൻ തൊട്ട് നടയായിട്ടിരുന്ന കാര്യം, അങ്ങനെയൊക്കെ മോശം ജീവിച്ചെങ്കിലും തന്റെ സഹപ്രവർത്തകരെ ഒരു മിസ്രൈബുകാരൻ അഴിച്ചുകൊല്ലുന്നത് കണ്ടതിൽ വളരെ ദുഃഖിച്ചു മോശ. അതിന്റെ ആ വൈകാരികമായ ദുഃഖം ശക്തമായതുകൊണ്ടാണ് ഈ മിസ്രൈബിനെ അഴിച്ചുകൊല്ലുന്നത്. വാസ്തവത്തിൽ ഈ മോശ ഈ മിസ്രൈബിനെ അഴിച്ചു കൊന്ന് ഇസ്രൈബലിനെ സംരക്ഷിച്ചതിന് പിന്നിൽ ഒരു ഭക്തിയുടെ മുഖമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ല, അതൊരു ഭക്തിയുടെ ആവർന്നൊന്നുമില്ല, അത് സ്വന്തം ഗോത്രത്തോടുള്ള ആഴമായ ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ഭക്തിയുടെ മുഖമൊന്നുമില്ല. ആ ഭക്തിയുടെ മുഖം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്വന്തം ജീവനെ മോശക്കാരെ എങ്ങനെയാണ് നിന്ന് കഴിഞ്ഞാൽ തന്റെ ജീവിതം അങ്കലാത്തിലാകും, അല്ലെങ്കിൽ അത് പരിതാപകരമായി തീരും. അതുകൊണ്ടാണ് ഈ ജീവനെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് മോശ ഈ മിസ്രയേലിൽ നിന്നും ജിത്രോവിന്റെ ആ ഒരു അടുത്തേക്ക് ഓടിപ്പോകാനൊക്കെ നടയാതിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം അവിടെ വിവാഹം വിവാഹിതരായി ജിത്രോവിന്റെ ആളുകളൊക്കെ വേയിച്ചു ഇങ്ങനെ നടക്കുന്ന അവസ്ഥയാണ്. അവിടെ അങ്ങനെ ഒരു കുടുംബസ്ഥനായിട്ട് മാത്രം ആദ്യങ്ങളെയൊക്കെ വേയിച്ച് ഇങ്ങനെ സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മോശയെ കാണുന്നത്. അങ്ങനെ ഒരു പ്രയാണ മോശയ്ക്ക് ഉണ്ടായതിന്റെ പിന്നിൽ ഒരു തികഞ്ഞ ആത്മീയ ദർശനം ഒന്നും ഈ മോശയുടെ ഈ ഈ മിശ്രവിനെ കൊണ്ടുവന്ന ശുശ്രൂഷനൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തോടുള്ള അല്ലെങ്കിൽ പൈതൃകത്തോടുള്ള ഒരു വൈകാരിക അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ഈ ആളുകളെ വേയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ദൈവം മോശയെ കാണുന്നത്, മോശയെ വിളിക്കുന്നത്. നമുക്കതിന്റെ ചരിത്രമൊക്കെ അറിയാം അല്ലെ. ഈ ഇസ്രായേൽ ലേഖകരുടെ ചരിത്രത്തിലൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്, വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ മോശയെ ദൈവം വിളിക്കുന്നതിന് പിന്നിൽ ഈ ഇസ്രായേൽ ആളുകളെ ജയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ആള് നഷ്ടപ്പെട്ടു പോകും. ഈ നഷ്ടപ്പെട്ടു പോയ ആളിനെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടന്നാണ് ഈ ഈ സീനായ പ്രവർത്തനത്തിന്റെ താഴ്വരയിൽ മോശ എത്തിച്ചിരുന്നത്. അപ്പൊ ഈ ഈ ആടിനെ കണ്ടെത്തിയ മോശ വളരെ സന്തോഷത്തോടുകൂടി ഈ ഇതിനെ കൈയെടുക്കുന്നുണ്ട്. പിന്നീട് ഈ ആടിനെ മോശ തറയിൽ കൂടി നടത്തുന്നില്ല, കാരണം അവിടെ മുൾപടർപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഴുവൻ കഴിഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ ആടിന് ശരീരത്തെ ക്ഷതം സംഭവിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഈ ആടിനെ സ്വന്തം തോട് ലേശിക്കൊണ്ട് ഈ മറ്റു ആടുകളുടെ കൂട്ടത്തിലേക്ക് മോശം എഴുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ തിരിയുമ്പോഴാണ് ഈ മോശ പർവ്വതത്തിന് മുകളിൽ ഈ പ്രകാശം കാണുന്നത്. മോശ പ്രകാശം കാണുന്നു നമുക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ, മോശയെ മോശ നമുക്കറിയാം അവിടെ നാരാണെന്നൊന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ മോശ ഈ ഉൾപ്പടപ്പ് കാണുമ്പോഴും മോശയ്ക്ക് ഒരു അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ആസ്ട്രോയിഡിനെ സംബന്ധിച്ചോളം ഒരു 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 വനത്തിൽ ഉൾപ്പണപ്പ് കാണാന്നുള്ളതിൽ അഞ്ചു ദിവസം കഴിയൊന്നുമല്ല. കാരണം എപ്പോഴും ഉണക്കുള്ള സമയത്ത് ഇപ്പോഴത്തെ കാര്യം മുമ്പ് നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞതുപോലെ എപ്പോഴും തീകത്തുണ്ടാക്കുന്ന സാധ്യത ഒരു നിമിഷം. പക്ഷെ മോശിക്കുന്ന അസാധാരണ കാഴ്ചയായി. കാരണം അറിയാവോ, ഉൾപ്പണപ്പ് കത്തുന്നുണ്ട് പക്ഷെ അത് വെന്തു പോകുന്നില്ല. അത് കത്തുന്നുണ്ട് പക്ഷെ അത് വെന്തു പോകുന്നില്ല. അതാണ് മോശം അതിശയിപ്പിച്ചത്. അതിന്റെ അർത്ഥം കണ്ടെത്താനായിട്ട് അതിന്റെ അർത്ഥഫലം കണ്ടെത്താനായിട്ട് മോശം എന്ത് ചെയ്തത്? ഈ മുൾപ്പടപ്പിന്റെ സമീപത്തേക്ക് വന്നു. അപ്പോഴാണ് ഈ മോശ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ഈ മുൾപ്പടപ്പ് കത്താത്തതിന്റെ പിന്നിലുള്ള കാരണം ഈ മുൾപ്പടപ്പിനോട് ആരുണ്ട്, എന്ത് വെന്തു പോകാത്ത ദൈവമുണ്ടെന്ന് മോശയ്ക്ക് മനസ്സിലായത്. അപ്പം ഈ മുൾപ്പടപ്പിന്റെ ഉള്ളിൽ എരിയാത്ത ഒരു ജീവനുണ്ട്. ഈ എരിയാത്ത ജീവനെ അന്വേഷിച്ച് മോശ എത്തിച്ചേർന്ന എവിടാണെന്ന് അറിയാമോ? സീനായ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം കർത്താവിന്റെ പർവ്വതത്തോടെ മുകളിൽ ഉത്തരസംഗത്തിൽ എത്തിച്ചേർന്ന അവിടെ വസിക്കേണ്ടക്കോടെ മോശ എത്തിച്ചേർന്നത്. അപ്പം മുൾപ്പടപ്പിൽ ജീവനെ അന്വേഷിച്ച മോശ എത്തിച്ചേർന്നത് ഒരു ജീവന്റെ സംരക്ഷകനായിട്ട് മാറ്റപ്പെടുക എന്നുള്ളതാണ്. അവസാനം നമുക്ക് നിർഭവ പർവ്വതത്തിന്റെ മുകളിൽ ദൈവം മോശയെ അടക്കുന്ന ഒരു മനുഷ്യനും സാധിക്കാത്ത അസുലഭമായ സന്ദർശ ഒരു 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 അനുഗ്രഹം വരെ മോശയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് മോശയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുക. അപ്പം ജീവനെ അന്വേഷിച്ചുള്ള ഈ മോശയുടെ യാത്ര എത്തിച്ചേർന്നത് ജീവനെ സംരക്ഷിക്കുന്ന ഒരു പൂർണ്ണതയുടെ തലങ്ങളിലേക്കാണ് എന്നുള്ള ചിന്ത നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. 40 ദിവസം ഈ സീനാപ്രവർത്തന മുകളിൽ മോശ വസിക്കുമ്പോൾ 40 ദിവസം ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. പക്ഷെ മോശ ഭക്ഷിച്ച ഭക്ഷണം എന്താ നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ലോകമറിയാത്ത എന്തോ ഒരു ഒരു പോഷ്യം ദൈവം മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് പർവ്വതത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ജനം മോശയെ കണ്ടപ്പോൾ വിളിച്ചു പോകുന്നത്, നിന്റെ മുഖം ദർശിക്കേണ്ടപ്പോൾ നഷ്ടനേത്രങ്ങൾ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം പ്രകാശപൂരിതമായി മോശയുടെ മുഖം. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്ന മറ്റൊരു വ്യക്തി ഈ ജീവനെ സംരക്ഷിക്കേണ്ടപ്പോണം ജീവനെ എടുത്തോളാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഏലിയാവ്, ദൈവത്തിന്റെ പ്രവചനായ ഏലിയാവ്. അതിന്റെ ചരിത്രമൊന്നും നമുക്കറിയാം, നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാലിന്റെ എല്ലാ പുരോഹിതന്മാരെ തകർത്ത് കളഞ്ഞ് ആസാബിനെയും ഇസ്രായേലിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ ഉപാധി ഏറ്റവും വലിയ അതിശയം കാണിച്ച മനുഷ്യനാണ് ഏലിയാവ്. കർത്താവ് എനിക്ക് ഉത്തരവാദികളെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ സ്വർഗം കീറി കൊടുത്ത് ദൈവം അറിഞ്ഞു വന്ന് ഏലിയാവ് വെച്ച ബലി ദഹിപ്പിച്ചതാണ്. അതിനുശേഷം ഏലിയാവിന് ചരിത്രം പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വെറും സ്ത്രീയെ ഭയന്നുകൊണ്ട് ജീവനെ സംരക്ഷിക്കേണ്ടൊക്കെ വേണം, ശരീരത്തെ ജീവനെയല്ല ശരീരത്തെ സംരക്ഷിക്കേണ്ടൊക്കെ വേണം ഓടിയാകുന്ന ഏലിയാവ്. ഇവിടെ നിശ്ചയമില്ല ഏലിയാവ് ഇവിടെ പോകണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഏലിയാവ് വഴിയറിയാതെ ദിശയറിയാതെ ഓടി ഒരു സുഹൃത്തിനൊരു ചോദ്യം തടഞ്ഞു കളഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയുണ്ട്. എന്റെ ഏലിയ പ്രാർത്ഥിച്ചത് ദൈവമേ എന്റെ ജീവനെ നീ എടുത്തോണമേ. കാരണം ഇനി ഏലിയാവിന് കഷ്ടപ്പെടാൻ വയ്യ. ഏലിയാവിൽ എന്ന് പറയുന്ന മഹാ അതിശയകരമായ വ്യക്തി ഇത് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അസാധ്യമായ ദൈവിക കാര്യങ്ങൾ നോമ്പ കാണിച്ച വളരെ വാക്കുകൾക്ക് വിശദീകരിക്കേണ്ടക്കോണം സാധിക്കാത്ത ഭക്തിയുടെ ഉത്സംഗസംഗത്തിൽ വിഹരിക്കുന്ന ഒരു മനുഷ്യന ഏലിയാവ്. പക്ഷേ ജീവിതത്തിന്റെ ഒരു ഗതികട്ട നിമിഷങ്ങളിൽ രാത്രിയെ പോലെ നിലവിളിക്കുന്ന ഏലിയാവിനെ നമ്മൾ കാണുന്നത്. ഏലിയാവ് പറയുന്നു, എന്റെ ജീവനെ എടുത്തോണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവരല്ല. വാസ്തവത്തിന് ഈ ജീവനെ എടുക്കണമെന്ന് പറഞ്ഞത് ഒരു ആത്മീയ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ശരീരത്തെ ഇനി മുന്നോട്ട് ഈ കഷ്ടതയിൽ കൂടി നയിക്കാൻ വയ്യ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഈ ജീവനെ നശിപ്പിക്കുവാനൊക്കെ വേണം ദൈവമാകെ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ ദൈവം കേട്ടത് ശരീരത്തെ നശിപ്പിക്കാനല്ല, ഏലിയാവ് ഉറക്കം ഉണങ്ങും ഉണരുമ്പോൾ അവനൊരു പ്രത്യേക ഭക്ഷണം ദൈവം ഒരുക്കിയിരുന്നു, ഭക്ഷണം ഒരുക്കിയിരുന്നു. ആ അപ്പത്തിന്റെ ഗുണം ഏലിയാവ് പറയുന്നത് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ കേറോപോളം ഏലിയാവ് ഓടിയെന്നാണ് പറയുന്നത്. ഏലിയാവിനെ ഓടാൻ പ്രേരിപ്പിച്ച ശരീരത്തിൽ ബലം നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഏലിയാവ് അറിയാത്ത ഒരു ഭക്ഷണം സ്വർഗത്തിൽ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. എന്തുമാത്രം കാരണം ഏലിയാവ് എരിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ജീവൻ നിലനിൽക്കുന്ന ഒരു ഫോൾജ്യം ഏലിയാവ് ഭക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തുമാത്രം എരിയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന ആളുകൾ ഏതുമാത്രം രോഗത്തിന്റെ നിലകളിൽ കൂടി കടന്നു പോകുന്നു വരാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തെ ഭക്തിയോടെ വിളിക്കുന്ന ആളുകളുടെ ജീവിതം ഹൃദയം എരിയാത്തത്? എരിയാത്തതിന് ഇതിനൊരു കാരണമുണ്ട്. നാം എന്നൊക്കെയോ ഭക്ഷിച്ച തിരിച്ചറിയ രസങ്ങളുടെ ആ ജീവന്റെ കൂണിപ്പ് ശക്തമായിട്ട് ഈ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ വേണം നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്നൊരു മഹാസത്യം നമ്മൾ കറക്റ്റോടുകൂടി തിരിച്ചറിയണം. നാം അറിയാത്ത ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ട്. ആ ശക്തിയാണ്, അതാണ് കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ ജീവൻ നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ എന്റെ ശരീരത്തിനുള്ള ഇവരുടെ ജീവിതം ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് വാക്കുകൾ വിശദീകരിക്കാം. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആള് കർത്താവ് ഒരിക്കൽ സിംഹാസനത്തിൽ ഇരിക്കാൻ വെളി ലഭിച്ച പത്രവും കർത്താവ് ഒരിക്കൽ സിംഹാസനത്തിൽ വെള്ളിലപ്പിക്കാൻ ഒരു വെള്ളിലപ്പിച്ച പത്രദോഷം പറയുമ്പോൾ നമുക്കറിയാം കർത്താവ് ശ്രീസമാർ വല്ലതും പറയുന്നുണ്ട് നിങ്ങൾ 12 ഗോത്രങ്ങളുടെ സിംഹാസനത്തിൽ കൊണ്ട് 12 സിംഹാസനത്തിനുണ്ട് ഭൂമിയെ പ്രപഞ്ചത്തെ ന്യായം വിധിക്കും. സിംഹാസനത്തിൽ ലഭിക്കാൻ ദൈവത്തിന്റെ വെള്ളിലപ്പിച്ച മനുഷ്യനാണ് പത്രദോഷം. പക്ഷെ ആ പത്രദോഷത്തിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന നമ്മൾ നോക്കുമ്പോഴും വേദപുസ്തകത്തിൽ ഏറ്റവും ബലഹീനനും ഭീരവുമായ സൂചിയേണ്ടവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ആളുടെ പേര് പറയാതെ തന്നെ പറയാൻ കഴിയും പത്രദോഷമാണെന്ന്. കാരണം പത്രദോഷൻ കർത്താവിനെ കണ്ട നിമിഷം മുതൽ എത്രയോ പ്രാവശ്യം ഭയവിക്കുന്നവനായ പത്രദോഷനെ അത് കടലിൽ കൂടി നടക്കാൻ ശ്രമിക്കുമ്പോൾ താഴുമ്പോഴാണെങ്കിലും വേറെ ഒരു സ്ത്രീയുടെ മുമ്പിൽ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് ഏറ്റു പറയുന്ന 3 പ്രാവശ്യം ഏറ്റു പറയുന്ന നിമിഷങ്ങളാണെങ്കിലും അവസാനം കർത്താവിന്റെ ചോദ്യമായിട്ട് അറിയിക്കാൻ നിയോഗിച്ചിട്ടും തന്റെ ശിഷ്യന്മാരെ കൂടെ വിളിച്ചുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട വാഴ എഴുത്തുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന പത്രദോഷന്റെ ജീവിതമാണെങ്കിൽ ഇവിടേക്ക് എത്രയോ പ്രാവശ്യം ഈ പത്രദോഷന്റെ ജീവിതം കത്തിയാ വരുന്നുണ്ട്, എരിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വെന്തു പോകാതിരിക്കുന്നതിന്റെ കാരണം ഈ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു പറയുന്ന ഒരു ക്രിസ്തു എന്നൊരു സത്യം പത്രദോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വചനത്തിന്റെ മാസ്തരീയത ഈ പത്രദോഷന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ജീവൻ ഉള്ളിൽ നിലനിന്നുകൊണ്ടാണ്. കാരണം നമുക്കറിയാം പത്രദോഷത്തിന്റെ ജീവിതത്തിൽ വളരെ മനുഷ്യന്റെ കൂട്ടത്തിലുള്ളവരെന്ന് പറയപ്പോഴും പത്രദോഷത്തിൽ നിലവിളിച്ചാണിരുന്നത്. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പ്രാഗുവാനമാണെങ്കിലാണ് തുടങ്ങിയെന്ന് പറയുന്നത്. അവസാന യോഗനാണ് ചോദിച്ചാൽ 21 അധ്യായം നമ്മൾ നോക്കുമ്പോഴും ജീവിതത്തിന്റെ പട്ടിണിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വല ഉപേക്ഷിച്ച വല വീണ്ടും ഇടാൻ തക്കവണ്ണം മറ്റ് സഹപ്രവർത്തനം വിളിച്ചുകൊണ്ട് പോകുന്ന പത്ത് നോക്കിയേക്കാം. കർത്താവ് ഭരിക്കുമ്പോഴ് ലോകത്തിന്റെ അഭിമുഖീകരിക്കേണ്ടപ്പോലെ സാധിക്കാതെ ഗുഹയിൽ പാസരിക്കുന്ന പത്രദോഷിയെ മറ്റു ശിഷ്യമാരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഞാൻ പത്രദോഷിയായി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കാരണം ഇത്രമാത്രം ജീവിതത്തിന്റെ ബലഹീന വശങ്ങൾ എടുത്തു കാണിച്ച മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ട് പത്രദോഷിയെ എടുക്കാനായിട്ട് കാരണം. പക്ഷെ അങ്ങനെ ജീവിച്ച അങ്ങനെ ജീവിച്ച അങ്ങനെ പ്രവർത്തിച്ച പത്രദോഷിയാണ് ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ പത്രദോഷിയെ ചിരത്തേത് പൂജിക്കാനായിട്ട് റോമൻ ആയുധമേന്തിയ റോമൻ ഭടന്മാർ വീഴുമ്പോഴും പത്രദോഷിക പറയുന്നുണ്ട് എന്റെ ആത്മനാഥനായ യേശു തമ്പുരാൻ മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എന്നെ തലവീടായി പൂജിച്ച് ചിരത്തേത് ചെയ്തോളാം പറഞ്ഞു. വെറും സ്ത്രീയുടെ മുന്നിൽ പതറിയ പത്രദോഷിക ആയുധത്തിന്റെ മുമ്പിൽ നെഞ്ചു വിളിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണമല്ല. അതിന്റെ കാരണമാണ് യോഗനാഥ സുവിശേഷം 21 15 8-9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ശ്രീസമ്മാരെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്, വന്ന് ഭക്ഷിച്ചു കൊടുക്കാം. ആ അവസരത്തിൽ അവൻ പ്രാതൽ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. അത് കഴിച്ച ഉടനെ പത്രദോഷിയുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കുകയാണ്. കർത്താവ് ഒരുക്കിയ ആ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി കൊടുത്ത ഭക്ഷണമാണ് പത്രദോഷിയുടെ ജീവിതത്തിൽ ആദ്യം ഒരുക്കി കൊടുത്തെങ്കിലും പരാജയപ്പെട്ടു. രണ്ടാമത് പുനരുത്ഥാനം ചെയ്ത കർത്താവ് വീണ്ടും അവർക്ക് ഒരുക്കിയ തിരുത്തലിന് രക്തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഇടയാക്കി തീർത്തു എന്നുള്ളത് മറ്റു ശിഷ്യമാരുടെ ജീവിതത്തിൽ കൂടി നമ്മൾ അത് വായിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലഭിച്ചിരിക്കുന്ന ജീവനെ നിത്യജീവനാക്കി മാറ്റുന്ന സ്വസ്ത്രീ എന്ന് പറയുന്ന പേരാണ് വിശുദ്ധ കുർബാന. നമ്മളൊക്കെ നിരന്തരം വിശുദ്ധ കുർബാന ആരാധിക്കുകയും ശ്രേഷ്ഠങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ കർത്താവ് തന്നെ പറയുന്ന 65-ാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലെ 65-ാമത്തെ വാക്യം ശക്തമായിട്ട് നമ്മളെ സ്വാധീനിക്കണം. എന്താണ് ഇത് ഹേതുവായിട്ടാണ് ഞാൻ പറയുന്നത്? പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വിടേണ്ട കോണം സാധിക്കത്തില്ല. പിതാവ് കൃപ നൽകണം. പക്ഷെ ദൈവത്തിന് കൃപ ലഭിക്കുന്നത് എങ്ങനെയാണ്? ആ കൃപയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ ആകർഷകത നമ്മൾ ഉണ്ടാവുകയും നാം സ്വീകരിക്കുന്ന ഈ തിരിച്ചറി രക്തങ്ങൾ സമഗ്രമായ ആത്മീയ വ്യതിയാനത്തിന് നമ്മളെ രൂപാന്തരത്തിന് നമ്മളെ ഇടയാക്കി തീർക്കുകയും. അതുകൊണ്ട് റോമർ സത്യനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഗൗരവത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവിതം വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവും വളയാകുമായ സമർപ്പത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണയുമുള്ള ദൈവികത നിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് കുതുക്കി രൂപാന്തരപ്പെടുത്തി. അപ്പൊ നമ്മുടെ ഈ ആരാധനയൊക്കെ നമ്മൾ നടത്തണം, പക്ഷെ അത് ബുദ്ധിയുള്ള ആരാധനയായിട്ടും ജ്ഞാനമുള്ള ആരാധനയായിട്ട് മാറണം. എന്താണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്? ഐടി മേഖലയിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചു ലഭിക്കുന്ന ആരാധനയാണെന്നോ അല്ലെങ്കിൽ റോക്കറ്റിലെ ബഹിരാകാശങ്ങളിൽ കറങ്ങുന്ന ബുദ്ധിയെ പറ്റിയാണ് അല്ല, അതിന്റെ അപ്പുറം ഉയരങ്ങളിൽ ശ്രദ്ധ ഉയർത്തുന്ന ഒരു ബുദ്ധിയെ പറ്റി അവിടെ പറയുന്നത്. കീർത്തനം 36-ാം വാക്യം, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി ജീവനെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. നിന്റെ ആലയത്തിലെ പുഷ്ടി, എന്താണ് ആലയത്തിലെ പുഷ്ടി എന്ന് പറയുന്നത്? അവന്റെ തിരിശരീരമാണ്. അത് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. ഇതിന്റെ ആനന്ദ നദി ദൈവനെ കുളിപ്പിക്കുന്നു. എന്താ ആനന്ദ നദി എന്ന് പറയുന്നത്? ആരാധനയിൽ കൂടി ലഭിക്കുന്ന കർത്താവിന്റെ തിരുരക്തമാണ്. അപ്പൊ നിന്റെ ആലയത്തിൽ ലഭിക്കുന്ന ശരീരവും ആലയത്തിൽ ലഭിക്കുന്ന ആനന്ദ നദിയും തൃപ്തി പ്രാപിക്കുന്നു. അവിടെയാണ് നിന്റെ കത്ത് ജീവന്റെ ഉറവുണ്ടല്ലോ. ആ ജീവന്റെ ഉറവ് ജീവന്റെ അടിസ്ഥാനം അവിടെ ഉത്സവിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആ ജീവന്റെ ഉറവാണ് പർവ്വതത്തിൽ മോശം പ്രകാശിച്ചതുപോലെ ശ്രദ്ധയോടെ സ്വീകരിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈ പ്രകാശത്തിന്റെ ആത്മ നിറവിന്റെ ഫലങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെ ബോധങ്ങളെ ഉണർത്തുന്നത്. ഒരു കാര്യം ഇവിടെ മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിശദീകരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യത്തിനാണ് ഒന്ന് കൊരിന്ത്യർ 11 അധ്യായം നമ്മൾ വായിക്കും. 23 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെപ്പറ്റി ഏറ്റവും പ്രാധാന്യത്തോടെ പൗലോസുകളെന്ന് ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് സ്ഥാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിർത്തി. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത് പറഞ്ഞു. അവനെ തന്നെ അപ്പാടം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന് പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവധി തിന്നി തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ചെയ്തുമായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ വളരെയോടുകൂടി നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി അത് കേൾക്കേണ്ടതാണ് അല്ലേ. പല ആളുകളും ഇതൊക്കെ അനുഭവിച്ചിട്ടും രോഗം പ്രാപിക്കുന്നു. ചില നിദ്ര പ്രാപിക്കാന്ന് പറഞ്ഞാൽ ആത്മീയ മരണം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? എവിടെയോ ഒരു പ്രാധാന്യത്തിന്റെ പ്രസക്തിയുടെ കുറവ് ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പിതാവിന്റെ ഒരു ആകർഷകത്തെ പറയുന്നുണ്ട് ഇത് ഭക്ഷിക്കപ്പെടും. അത് ഉണ്ടാവാതിരിക്കാൻ കോണം നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടുകൂടി നിർമ്മല ബോധത്തോടുകൂടി അത് അനുഭവിക്കുക. എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. പല ആളുകളും ഇതൊക്കെ ഭക്ഷിക്കാൻ വന്നിട്ടും ഇതിന്റെ കുർബാനയൊക്കെ ശ്രദ്ധയോടെ ഭക്ഷിച്ചിട്ടും അത് കഴിയുമ്പോഴത്തെ എന്തുമാത്രം പ്രശ്നങ്ങളും ബഹളങ്ങളും ആരാധനയിലൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്തുമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ ദോഷം ചെയ്യുന്നുണ്ടോന്നത് വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രാധാന്യം വിസ്താരമായിട്ട് കരുതുന്നുണ്ടാവാം. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ആരാധന സംബന്ധിക്കുന്ന വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ഒക്കെ അത് കുർബാനയിൽ മാത്രമൊന്നുമല്ല അത് പുറത്തിറങ്ങുമ്പോഴും ലഭിച്ച ആ ആത്മീയ നൽവരം കാത്തുസൂക്ഷിക്കാൻ തക്ക വണ്ണം വിളിക്കപ്പെട്ടവരാണ് നമ്മള്. അല്ലാതെ ആരാധന നിൽക്കുമ്പോൾ മാത്രം സ്വർഗത്തിൽ നിൽക്കുകയും വെളിയിൽ ഇറങ്ങുമ്പോൾ നരകത്തിൽ നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവം കാണിച്ചു കഴിയുമ്പോൾ നിത്യമായ നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. പക്ഷെ ആ ഒരു നല്ല പ്രാധാന്യത്തോടുകൂടി അത് സ്വീകരിക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതം മാത്രമൊന്നുമല്ല നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് നമ്മുടെ മക്കളൊക്കെ തലമുറ വളർന്നു വരുമ്പോൾ അവരൊക്കെ പലപ്പോഴും ഈ ആരാധനയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് വളരെ കേൾക്കാനാണ് പറയുന്നത് പ്രസംഗിക്കുക എന്നുള്ളത് ആത്മീയുടെ എതിർത്തിൽ അടിസ്ഥാനമായിട്ട് പറഞ്ഞു കാരണം വളരെ തെറ്റാണത്. അവന്റെ തിരുചരക്തങ്ങളെ പിതാക്കന്മാർ കാണിച്ചു തന്നതുപോലെ ഏറ്റവും ഭക്തിയോടും പ്രാധാന്യത്തോടെ സ്വീകരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് അത് പ്രസംഗം ചെയ്ത് അത് ഈ തിരുചരക്തങ്ങളെ ഭക്തിയോടെ ഭക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം വിശുദ്ധമായി തരും. പിന്നെ ഒരു വചനത്തിൽ ഒരു പ്രസക്തിയൊന്നുമില്ല, പിന്നെ പ്രസംഗം ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഭക്തിയോടെ ഭക്ഷിക്കാത്തതിനെ നമ്മൾ അവനാലേക്ക് അഭിഷേകം നിങ്ങളിലുള്ളതുകൊണ്ട് ആരെങ്കിലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ സ്നാനസ്നാനിയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ലഭിച്ച അഭിഷേകവും അനുഭവിക്കുന്ന തിരുച്ചരിതവ നമ്മൾ ഓരോ നിമിഷവും നന്മയിലേക്ക് ഇതിനൊരു ഉപദേശത്തിന് ആവശ്യമില്ല നമുക്ക്. പക്ഷെ അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും പ്രാധാന്യത്തോടുകൂടി ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഈ സമയത്ത് ഓർപ്പെടുത്തുന്നു. നമ്മൾ വായിച്ച ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ പെടട്ടെ. യേശു അവരോട് പറഞ്ഞത്, അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസത്തിന്റെയും രക്തം കുടിക്കുകയും ചെയ്തവരെ നിത്യജീവനുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യ ശരീരമൊക്കെ തരുമ്പോൾ നല്ല ശരീരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ആ ശരീരം ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിനെ മരിക്കാതെ സംരക്ഷിക്കാനായി തീരാൻ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മോശ പ്രകാശിച്ചതുപോലെ പ്രകാശിക്കുവാനും അതുപോലെ തന്നെ ഈ ബലത്തോടുകൂടി ശരീരം ക്ഷയിക്കാതെ ദൈവത്തിന്റെ പർവ്വതം വരെ ഓടാനും മൂന്നാമതായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഇരുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുന്നത് എന്നുള്ള ഒരു ബോധം നമ്മളെ പ്രത്യേകിച്ച് മാതാവിന്റെ നോമ്പൊക്കെ നോക്കുന്ന അവസരത്തിൽ നമ്മളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്കരിക്കുന്നു. ചെയ്യുന്ന നേരമായിട്ട് എനിക്ക് ജയിക്കുവാനാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അതിനുമുമ്പ് രോഗികളുടെ പേരുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നടത്താം. ബന്ധുവിന്റെ പേരെ വിളിക്ക് ഓർപ്പിക്കാനുള്ളത്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന രാജി സുഖം പ്രാപിച്ചു വരുന്നു. രാജി പ്രത്യേക ദിവസം ഓർക്കാം. അതുപോലെ തന്നെ ആലീസ്, അതുപോലെ പ്രൈസ്, കുഞ്ഞമ്മ ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പേരുണ്ടോ സന്തോഷൻ? ഹലോ അച്ഛൻ, സന്തോഷൻ, ഹലോ
ഹലോ കേൾക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചാണ് ഇഷ മേരി ലിജു വീണ്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ റോബിൻ, അശ്വിൻ എന്നിവരെ പ്രത്യേകിച്ച് ഓർക്കാം. കുഞ്ഞുമോൾ, പാപ്പച്ചൻ, തോമസ് ഫിലിപ്പ് എന്നിവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രത്യേകിച്ച് മാതാവിന്റെ ശുനോയ പെരുന്നാൾ ആചരിക്കുന്ന ദിനങ്ങൾ മാതാവിനെ പോലെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി തീരുവാനും നമ്മുടെ എല്ലാ രോഗികളെയും സൗഖ്യത്തോടെ ജീവിതരൂപം പാകെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇഷ്ടകാലം അനേകർക്ക് പ്രയോജനകരമായി ജീവിക്കാൻ തക്കവണ് നമ്മുടെ ആക്കണമെന്ന പ്രാർത്ഥനയോടെ നമ്മെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കുർബാന ക്രമത്തിലെ 242 പേജ് മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് നമുക്ക് നടത്താം.
ഹറോൻവടിയും ഉൾക്കൊണ്ടൊരു നിയമ കെട്ടി ദേവോൻ തൻ്റെ മാലുമിവ നിൻസാമ്യം ദൈവജനനി തൃഷ്ണാന്തേ നിവിയന്മാരും വെളിപാടാൽ സ്നേഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു നിന്നുടെ സുതനം മസിഹായെ സ്തുതി ചെയ്യും നാടിയാർ ഞങ്ങൾ താനെന്നും വന്നിൻ തന്നെ.
ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്തുതി ചെയ്യുന്ന വചനമാ ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയും ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ സ്ഥിരപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കുകളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായ വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും രോഗികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയെ അവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ബലഹീന രാജ്യങ്ങളും സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള കാത്തുകൊള്ളപ്പെടേണ്ടമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന ഉച്ചത്തിൽ പറയുന്നു. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കർത്താവ മശിഹ ഞങ്ങൾ തൻ ശ്രേഷ്ഠമേ നാഥ, കൃപ ചെയ്തിടണമേ നിൻ മാതാ, നിൻ പ്രാർത്ഥന മൂലം പൈശാചിക പതനത്തിൽ നിന്നും ദുർസേനകളീന്നും മോചനമേകണമേ ഞങ്ങളെ സം രക്ഷിച്ചിടണമേ. നിന്നാടിയാർ ഞങ്ങൾ തൃക്കൈ ആലംബം നീ തന്നെ ഞങ്ങൾക്കും നാഥ, ഞങ്ങൾ തൻ വിഗതർക്കും നൽകാക്ഷമയും പുണ്യമതും പരിപൂർണ പാപവിമോചനവും. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, നാഥ കൃപ ചെയ്തിടണമേ, 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 നാഥ കനിവാൾ 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 കൃപ ചെയ്തിടണമേ, നാഥ അരുളി 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 കൃപ ചെയ്തിടണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കയുടെ ശരണവുമേ നിനക്ക് സ്തുതി ബാറക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പതിയണമേ, ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപവും ഞങ്ങൾ ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ രക്ഷിക്കൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. ആമീൻ.
നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു, നിന്റെ ദുരബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ദേവന്ദ പ്രാണ വേശിച്ചുകൊള്ളണമേ. ആമീൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുഹായുടെ സംബന്ധവും സവാസവും ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരോടും, പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും കയറിക്കുമാറാകട്ടെ.
എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോണച്ചൻ, സന്തോഷത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇത് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസ്ഥനെ ഉറക്കുകയും അവരുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദൈവത്തിലായിട്ട് പ്രാർത്ഥിച്ച് ദൈവവർത്തവരെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വീണ്ടും പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യും. ഇവരെക്കൂടി ചെയ്യുന്ന മനോജ്, ദിവസം വായിച്ച ആ രാജൻ എല്ലാവരെയും വീണ്ടും ലോക്കിയും അറിയിക്കുകയും ചെയ്യുന്നു. വാസിയന്മാർക്കും അറിയിക്കുന്നവർക്കും വാസിയനെ എല്ലാവർക്കും സമീപമാണ് ഒരു നോമ്പിൽ നോമ്പ് വരുന്ന ഈ സമയത്ത് ആസ്വദിക്കുകയും ചെയ്യുന്നു.